രക്ഷയും അതിനെ തുടർന്ന് ഇസ്രായേലിന്റെ ഭാവി മഹത്വവുമാണ് യെശയ്യാ പ്രവചനം 54 അധ്യായത്തിലെ വിഷയം. 53 അധ്യായത്തിന് പിൻപേ ന്യായമായും വരുന്ന അധ്യായമാണിത്. രക്ഷയെ തുടർന്നുള്ള ഭാവി മഹത്വത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വീണ്ടെടുപ്പുകാരൻ സിയോനിൽ വരുവാൻ പോകുന്നു. ഒരിക്കൽ അവർ അവനെ കാണും. ഇതേക്കുറിച്ച് 54 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം കാണുന്നതാണ്. ദൈവം ഇസ്രായേലിനോട് നേരിട്ട് സംസാരിക്കുന്നതാണ് ഈ വിഷയം. 54 അധ്യായത്തിന്റെ 1 വാക്യം ഞാൻ വായിക്കാം. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്ക. ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളേക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. രക്ഷകൻ നൽകിയ വീണ്ടെടുപ്പ് ലോകത്തിൽ ഒരു പാട്ട് ഉളവാക്കും. വീണ്ടെടുക്കപ്പെട്ടവർ അന്ന് ആനന്ദത്തിന്റെ പാട്ടുപാടും. ലോകത്തിന് അതിൻ്റെതായ ആഹ്ലാദവും പാട്ടും എല്ലാം ഉണ്ട് എന്ന് താങ്കൾക്കറിയാമല്ലോ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവർ അനുഗ്രഹത്തിന്റെ പാട്ടാണ് പാടുന്നത്. വീണ്ടെടുക്കപ്പെട്ടവർ യഥാർത്ഥ സന്തോഷത്തിന്റെ പാട്ടുപാടും. അവർ സ്വർഗത്തിലായിരുന്നാലും ഭൂമിയിലായിരുന്നാലും സന്തോഷത്തിന്റെ പാട്ടുകൾ പാടും. വെളിപാട് പുസ്തകം 5 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നോക്കുക. അവിടെ നാം വായിക്കുന്നത് വെളിപാട് 5:9-10. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇവിടെ നല്ലൊരു ചിത്രം നമുക്ക് ലഭിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ സഭയെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സഭയെ വിശുദ്ധ കന്യകയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടേണ്ട ഭാര്യയായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നു. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക. മുമ്പ് കാലത്ത് ഇസ്രായേൽ ഒരു പ്രസവിക്കാത്ത ഭാര്യയായിരുന്നു. സാറയുടെ ജീവിതം അതിന്റെ ചെറിയൊരു മാതൃകയായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവൾ മച്ചിയായിരുന്നു. 80 വയസ്സുള്ള മക്കളില്ലാത്ത ഒരു വൃദ്ധ സ്ത്രീ. അവൾക്ക് ഒരു കുട്ടി ജനിക്കുവാൻ ദൈവം ഇടയാക്കി. അവളിൽ കൂടി ഉളവായ ലക്ഷോപലക്ഷം ആളുകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. 53 അധ്യായത്തിലെ ക്രൂശീകരണത്തെ തുടർന്ന് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ആർത്ത് ഘോഷിക്ക, പാട്ട് പാടുക എന്നാണ്. ആനന്ദത്തിന്റെ പാട്ട് പാടുവാൻ ഇസ്രായേലിനെ ആഹ്വാനം ചെയ്യുന്നതാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ യഹൂദന്മാർ ഇന്ന് അവരുടെ ദേശത്ത് പാടുന്നില്ല. മുമ്പ് ഇസ്രായേൽ ജനം പ്രസവിക്കാത്ത ഒരു ഭാര്യയെപ്പോലെ ആയിരുന്നു. എന്നാൽ ഭാവിയിൽ അവളുടെ കഷ്ടത മാറിപ്പോകും, നിന്ന നീങ്ങിപ്പോകും. അവളുടെ ഭാവി മഹത്വകരമായിരിക്കും. കാരണം അവൾക്ക് ഭാവിയിൽ അനേകം മക്കൾ ഉണ്ടാകുവാൻ പോകുന്നു. 2 വാക്യം, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്ക. ദൈവം അവർക്ക് കൊടുത്ത ദേശം മുഴുവനായി ഇസ്രായേലിന് ഒരിക്കലും അവകാശപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് കൊടുത്ത ദേശത്തിന്റെ അതിരുകളെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 1:4 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 300,000 ചതുരശ്ര മൈൽ ആകുന്നു അവർക്ക് വാഗ്ദത്തം ചെയ്തത്. ദാവീദിന്റെ കാലത്ത് പോലും 80,000 ചതുരശ്ര മൈൽ മാത്രമേ അവർ അവകാശമാക്കിയിരുന്നുള്ളൂ. ഇപ്പോൾ ദൈവം പറയുന്നത് അവർ തങ്ങളുടെ കൂടാരം വിശാലമാക്കുമെന്നാണ്. അവർ അവരുടെ രാജ്യത്ത് സുരക്ഷിതരായിരിക്കും. കർത്താവ് ഭരണം നടത്തുമ്പോൾ ഇസ്രായേൽ ജനം അവർക്ക് അവകാശമായി കൊടുത്ത ദേശം പൂർണ്ണമായി കൈവശമാക്കി അതിൽ നിർഭയം വസിക്കും. 3 വാക്യം, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഇന്ന് അന്യജാതികളുടെ കയ്യിലാണ് വാഗ്ദത്ത നാടിന്റെ കൂടുതൽ സ്ഥലവും ഇരിക്കുന്നത്. എന്നാൽ അന്ന് അവർക്ക് തങ്ങളുടെ അതിർത്തികളിലേക്ക് പിന്മാറേണ്ടതായി വരും. ഇന്ന് ലോകത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തി വിശാലമാക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ്. അത് പ്രശ്നമുണ്ടാക്കുന്നു. കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം യുദ്ധത്തിൽ കലാശിക്കുന്നു. 5:6 വാക്യങ്ങൾ നോക്കിക്കേ. നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. കർത്താവ് ഭരണം നടത്തുമ്പോൾ ഇസ്രായേൽ ജനത്തെ തന്റെ വീണ്ടെടുക്കപ്പെട്ട ജനമായി ദൈവം വീണ്ടും അവകാശമാക്കും. വ്യഭിചാര കുറ്റത്താൽ വിവാഹമോചനത്തിന് വിധേയാക്കപ്പെട്ട ഒരു ഭാര്യയെപ്പോലെയാണ് ഇസ്രായേലിന്റെ ഇന്നത്തെ അവസ്ഥ. ആ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 7 അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അന്ന് ഇസ്രായേൽ മാത്രമല്ല, നാം എല്ലാവരും തന്നെ കഴിഞ്ഞ കാലത്തെ ജീവിത അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇവിടെ അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ അല്പകാലത്തേക്ക് മാത്രമുള്ളതായിരുന്നു എന്ന് പറയുവാനിടയാകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. 2 കൊരിന്ത്യർ 4:17-18. ഇനിയും യെശയ്യാപ്രവചനം 54:10 നോക്കിക്കാട്ട്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമം ലംഘിക്കാമെന്ന് കരുതുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് യെശയ്യാവ് പറയുന്നത്. ദൈവം ഉടമ്പടി ലംഘിക്കില്ല, അതിനവൻ ഒരിക്കലും മാറ്റം വരുത്തില്ല. അവൻ ഉടമ്പടി പാലിക്കുന്നു. വാക്ക് പറഞ്ഞാൽ മാറാത്ത വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. 11 മുതൽ 16 വാക്യങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേൽ സന്തോഷിക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു എന്ന ആശ്വാസ വചനം ദൈവം അവർക്ക് കൊടുക്കുന്നു. ഇസ്രായേൽ യഥാസ്ഥാനപ്പെടും. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സർവഭൂമിയിലും പരക്കും. അത് സമാധാനം ഉണ്ടാക്കുവാൻ കാരണമാക്കുകയും ചെയ്യും. നീതിയെ പിന്തുടരുന്നതിന്റെ ഫലമായി ഭയത്തിൽ നിന്ന് മോചനമുണ്ടാക്കും. 17 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവജനത്തിന്റെ ശത്രുക്കളായിരുന്നവർ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഫറവോൻ, ഹാമാൻ, ഹേരോദാവ് ഇവരെല്ലാം അതിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ വാക്യം ദൈവം തന്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അതെ, രക്ഷയ്ക്കായി ദൈവം എല്ലാവരെയും കൃപയോടുകൂടെ വിളിക്കുന്നു എന്നതാണ് യെശയ്യാപ്രവചനം 55 വിഷയം. യെശയ്യാപ്രവചനം 53 കഷ്ടപ്പെടുന്ന ദാസന്റെ പ്രവർത്തന ഫലമായി ഈ അധ്യായത്തിലെ രക്ഷയുടെ ദാനം സാധ്യമായി. അതായത് 55 രക്ഷയുടെ ദാനം സാധ്യമായി. 54 ഇസ്രായേൽ ജനത്തിന് മാത്രമുള്ള വിളിയാണ് നാം കണ്ടത്. എന്നാൽ 55 ഈ വിളി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട്. സുവിശേഷം ആദ്യം ഇസ്രായേലിയരുടെ അടുത്തേക്കും പിന്നീട് അന്യജാതിക്കാരുടെ ഇടയിലേക്കും ചെല്ലുവാനിടയായി എന്ന് നാം കാണുന്നു. പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ അർത്ഥമാക്കിയത് ലോകം മുഴുവനും ഈ സുവിശേഷം എത്തേണ്ടത് ആവശ്യമാകുന്നു എന്നത്രേ. റോമലേഖനം 1:16 വാക്യമാണ് ഞാൻ വായിച്ചത്. ഇന്ന് യഹൂദന്മാർക്ക് മുൻഗണന ഉണ്ട് എന്ന് ഇതിനർത്ഥമില്ല. അതേസമയം തന്നെ അവരെ ഏറ്റവും ഒടുവിലായി കരുതേണ്ട ആവശ്യവുമില്ല. രക്ഷയുടെ കാര്യത്തിൽ ഇന്ന് മറ്റ് ഏത് വ്യക്തിയെയും പോലെ തന്നെ യഹൂദനും തുല്യനിലയിലേക്ക് വന്നിരിക്കുകയാണ്. സുവിശേഷം ഒന്നാമത് ലഭിച്ചത് യഹൂദനാണ്, അത് സത്യം. പെന്തക്കോസ് ദിവസം പത്രോസ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ കൂട്ടത്തോടാണ് സംസാരിച്ചത്. അവിടെ യഹൂദന്മാരല്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ആഹ്വാനം ലോകത്തിന് മുഴുവനായി നൽകുന്നു. ആഗോളമായ കാഴ്ചപ്പാടുണ്ടായിരുന്നതായ മത നേതാക്കന്മാർ ചുരുക്കമായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. 53 കഷ്ടത അനുഭവിക്കുന്ന ദാസന്റെ പ്രവർത്തന ഫലമായി രക്ഷയുടെ വാഗ്ദാനം നഷ്ടപ്പെട്ട ലോകത്തിന് മുഴുവൻ നൽകുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ വിളിയുടെ പൂർണമായ നിവൃത്തി ഇസ്രായേൽ കാണാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ ഇന്ന് ഈ വിളി ചുരുങ്ങിയിരിക്കുന്നില്ല, പിന്നെയോ, അത് കേൾവിക്കാരായ ഓരോരുത്തരുടെയും സ്വതന്ത്രമായ ഇച്ഛാശക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സകലവും ദൈവത്തെ അന്വേഷിക്കുവാനായി പ്രേരിപ്പിക്കപ്പെടുന്നതായി അടുത്ത വാക്യത്തിൽ നാം കാണുന്നു. 55-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം: അല്ലയോ, ദാഹിക്കുന്ന ഏവരും, ദ്രവ്യമില്ലാത്ത ഏവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. തന്റെ രക്ഷയെക്കുറിച്ച് പരിഗണിക്കുവാൻ അല്പസമയം എടുക്കുക എന്ന് ദൈവം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നു. ഈ ഹൃദയവാഞ്ഛയോടുകൂടെയാണ് ഈ അധ്യായം ആരംഭിച്ചിരിക്കുന്നത്. ബലഹീനമായ എല്ലാ ആത്മാവും തന്റെ രക്ഷയുടെ ശക്തമായ ഭുജം കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആഹ്വാനം സർവ്വലോകത്തിനുമായിട്ടുള്ളതാണ്. ഈ വിളി ഭൂമുഖത്തുള്ള ഓരോ പുരുഷനും സ്ത്രീക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ആഹ്വാനം. ജീവിതത്തിന്റെ ഏത് തുറയിലും, ഏത് സമൂഹത്തിലും, ഏത് വംശത്തിലും, ഏത് ഗോത്രത്തിലും, ഭാഷയിലും, ഏത് അവസ്ഥയിലും, ഏത് നിറത്തിലും ഉൾപ്പെട്ട എല്ലാ വ്യക്തിക്കുമുള്ള ആഹ്വാനമാണിത്. ആഹ്വാനത്തിൽ എല്ലാവരും ഉൾപ്പെടുന്നു എന്ന് ഞാൻ ഇനിയും വിശദീകരിക്കേണ്ടതില്ലല്ലോ. അല്ലയോ, ഏവരുമേ എന്നാണ് വിളി. എന്നാൽ പ്രത്യേകമായ ചിലർക്ക് മാത്രമായി ഇത് പരിമിതിപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ദാഹിക്കുന്ന ഏവരും, അവർ ആരുമായിക്കൊള്ളട്ടെ, ദാഹം, അവർക്കാണ് ഇത് ലഭിക്കുക. ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ പാനീയങ്ങൾ കൊണ്ട് ദാഹം ശമിച്ചിട്ടില്ലാത്തവർക്കാണ് ഇത്. നിത്യമായ ഉറവുകളിൽ നിന്നു കുടിക്കുവാൻ ആഹ്വാനമാണ്. ആരെയാണ് ഇവിടെ വിളിക്കുന്നത്? ദാഹിക്കുന്ന ഏവരും, ആവശ്യമുള്ളവർക്കെല്ലാം. ഞാൻ എന്നിൽ തന്നെ അസംതൃപ്തനാണോ? എനിക്ക് ദാഹമുണ്ടോ? ലോകത്തിന് തരുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തിയില്ലാത്തവനാണോ? യഥാർത്ഥത്തിൽ എനിക്ക് ദാഹമുണ്ടോ? മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഞാൻ അസംതൃപ്തനാണോ? എങ്കിൽ എനിക്ക് ദാഹമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ആ ദാഹം സംതൃപ്തി അടയുന്നതിനുള്ള ഏക ലക്ഷണം അതാണ്. അല്ലയോ, ദാഹിക്കുന്ന ഏവരുമേ, ഇതാണ് വിളി. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ദാഹമില്ല, ഈ ജീവിതത്തിലെ കാര്യങ്ങളുമായി ഞാൻ സംതൃപ്തനാണ് എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ ഇത് താങ്കൾക്കുള്ള വിളിയല്ല. താങ്കൾക്ക് ദാഹമുണ്ടാകുന്നത് വരെ ഇത് താങ്കൾക്കുള്ള വിളിയല്ല. അല്ലയോ, ദാഹിക്കുന്ന ഏവരുമേ, നീ ലോകത്തിൽ തളർന്നിരിക്കുകയാണോ? ലോകം നിനക്ക് സംതൃപ്തി നൽകിയിട്ടില്ല എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ എപ്പോഴാണെങ്കിലും നല്ലതിനു വേണ്ടി കാംക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ ദൈവം താങ്കളോട് പറയുന്നു, നിനക്ക് വേണ്ടി എന്റെ പക്കൽ ചിലതുണ്ട് എന്ന്. അനന്തരം ദൈവം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും അത് വില കൊടുക്കാതെ നിനക്ക് വാങ്ങാമെന്ന് പറയുകയും ചെയ്യുന്നു. അല്ലേ, ഒരു കുപ്പി ശീതളപാനീയത്തിന് ഇപ്പോൾ 10 രൂപ മുതൽ മുകളിലോട്ട് വിലയുണ്ട്. അതിന്റെ വില വർദ്ധിച്ച് വർദ്ധിച്ച് വരികയും ചെയ്യുന്നു. എന്നാൽ ദൈവം നൽകുന്നത് വില കൂടാതെയാണ്. എന്തുകൊണ്ട്? കാരണം 53-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കാൽവരി ക്രൂസിൽ കൊടുത്തു എന്നതാണ്. ഇതാണ് ദൈവം താങ്കളോട് പറയുന്നത്, വന്ന് വാങ്ങി തിന്നുവീൻ. അവൻ ദാഹജലം മാത്രമല്ല, ജീവന്റെ അപ്പവും വാഗ്ദാനം ചെയ്യുന്നു. 3 വിധത്തിലുള്ള പാനീയങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 1, വെള്ളം. ഇവിടെ വെള്ളത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബഹുവചനമാണ്. ഏകവചനത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഈ വെള്ളം അത്ര മനോഹരവും ആദരണീയവുമാണ്. ഇത് ആത്മാവിനുള്ള ജലമാണ്. ഈ വിധത്തിലുള്ള ജലമാണ് നമ്മുടെ കർത്താവായ യേശു ദാനം ചെയ്തത്. ഇതേ രീതിയിലാണ് ദേവാലയത്തിന്റെ പരിസരത്ത് നിന്ന് യേശു വിളിച്ചു പറഞ്ഞത്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞത്. യേശു ക്രിസ്തുവാണ് ഉറവ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അവൻ ജീവന്റെ ജലവും നമ്മുടെ രക്ഷകനുമാകുന്നു. രണ്ടാമതായി ഇവിടെ വാഗ്ദാനം ചെയ്യുന്ന പാനീയം വീഞ്ഞാണ്. വീഞ്ഞ് സന്തോഷത്തെ ചിത്രീകരിക്കുന്നു. സദൃശവാക്യങ്ങൾ 31:6 നാം വായിക്കുന്നത്, നശിക്കുമാരായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്ക. 1 തെസ്സലോനിക്കർ 1:6 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം മാത്രമേ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിത്തീർന്നു. ഈ സന്തോഷം അവൻ നിങ്ങളുടെ രക്ഷകനായിരിക്കുമ്പോൾ മാത്രമല്ല, അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നായകനായിരിക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷകനായി അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. 1 യോഹന്നാൻ 1:4 യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു എന്നത്രേ. ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ കൊടി അവിടെ പറക്കും. താങ്കളുടെ ഹൃദയത്തിൽ യഥാർത്ഥ സന്തോഷം നൽകുവാൻ കഴിയുന്ന മനോഹരമായ പാനീയം അത്രേ അത്. 3, പാല്. 3-ാമത്തെ പാനീയം അതത്രേ. വളർച്ചയ്ക്കും പുഷ്ടിക്കും, പ്രത്യേകിച്ച് ശിശുക്കൾക്ക് പാൽ വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും പാൽ ആവശ്യമാണ്. ആത്മീയ വളർച്ചയ്ക്ക് ദൈവവചനമാകുന്ന പാൽ അത്യാവശ്യമാണ്. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ കുപ്പിയിൽ പാൽ തയ്യാറാക്കുമ്പോൾ ആ കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശന്നിരിക്കുന്ന ഒരു കുഞ്ഞ് അവൻ തൊട്ടിയിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ആർത്തിയോടെ വായുവിളർക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് കാരണം? അവൻ പാല് കുടിക്കാൻ ആഗ്രഹമുള്ളവനാണ്. ഒരു ദൈവപൈതൽ ദൈവവചനമാകുന്ന പാൽ കുടിപ്പാൻ ഇതുപോലെ ആഗ്രഹമുള്ളവനായിരിക്കേണ്ടതത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ദൈവവചനം പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ താങ്കൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. വിശപ്പില്ലാതെയാകുക എന്നത് ശാരീരികമായി എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണല്ലോ. അതുപോലെ ആത്മീയ ജീവിതത്തിന്റെ തകരാറിന്റെ ലക്ഷണമാണ് ദൈവവചനം പഠിക്കുന്നതിന് താല്പര്യമില്ലാതെ ഇരിക്കുന്നത്. ഇന്ന് സഭയിലെ വലിയ പ്രശ്നം നാം ജനങ്ങളെ ഉല്ലാസവും ആഹ്ലാദവും ഉള്ളവരാക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ്. എന്നാൽ ദൈവജനം അവർക്ക് കൊടുക്കുവാൻ ശ്രമിക്കുന്നില്ല. പല അംഗങ്ങളും ആത്മീയ ജീവൻ ഇല്ലാത്തവരാണ്. താങ്കൾ ദൈവപൈതലാകുന്നുവെങ്കിൽ ദൈവവചനമാകുന്ന പാൽ കുടിപ്പാൻ താങ്കൾക്ക് താല്പര്യമുണ്ടായിരിക്കും. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ. യഥാർത്ഥത്തിൽ അനേകം ആളുകൾ, അവിശ്വാസികൾ പോലും, അപ്പമല്ലാത്തതിന് പണം ചെലവഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. താങ്കളുടെ പണം എന്തിനാണ് കൊടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. താങ്കളുടെ ഹൃദയത്തെയും ജീവിതത്തെയും തൃപ്തിപ്പെടുത്താത്ത അറക്കപ്പൊടിയായിരിക്കും ഒരുപക്ഷെ താങ്കൾ വാങ്ങുന്നത്. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് താങ്കളുടെ പ്രയത്നവും ചെലവിടുന്നത് എന്തിന്? ഈ ചോദ്യം ഈ ലോകത്തിലെ സന്തോഷവും ഉല്ലാസവും തേടി നടക്കുന്ന ഓരോരുത്തരോടുമുള്ളതാണ്. ആ സന്തോഷവും ഉല്ലാസവും ചിലവേറിയതാണ്. താങ്കൾ അവയ്ക്ക് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവ വില കൂടിയതെന്ന് മാത്രമല്ല, അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുകയുമില്ല എന്ന കാര്യം ഓർക്കണം. അവ യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും തീർക്കുന്നവയല്ല. ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ അതിന് കഴിയുകയില്ല. പിന്നെ എവിടെയാണ് സന്തോഷം? പണത്തിന് സന്തോഷം തരുവാൻ കഴിയുമോ? ജെ ഗോൾഡ് എന്ന ഒരു വലിയ കോടീശ്വരൻ മരിക്കുമ്പോൾ ഇപ്രകാരമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ലോകത്തിലേക്കും ഏറ്റവും നിർഭാഗ്യവാനായ അരിഷ്ടനായ പിശാച് ഞാനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന്. നോക്കണം, ലോകത്തിൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ലോകപ്രകാരമുള്ള ഉല്ലാസത്തിന് താങ്കൾക്ക് സന്തോഷം തരുവാൻ കഴിയുകയില്ല. സംതൃപ്തിപ്പെടുത്തുന്ന വെള്ളവും വീഞ്ഞും പാലും അപ്പവും തരുവാൻ കഴിവുള്ള ആ മേശയിലേക്ക് താങ്കൾ എന്തുകൊണ്ട് കടന്നുവരില്ല? 3-ാം വാക്യം നോക്കിക്കേ, നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ദൈവം ദാവീദിനോട് കരുണയുള്ളവനായിരുന്നു. ഇന്ന് അവൻ എന്നോടും നിങ്ങളോടും കരുണയുള്ളവനായിരിക്കും. ദാവീദിനെ പോലെയുള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നതിനുള്ള ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്. ദൈവം ദാവീദിനെ സ്വീകരിച്ചെങ്കിൽ അവൻ എന്നെയും നിങ്ങളെയും സ്വീകരിക്കുവാൻ തയ്യാറാണ്. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ശാശ്വത നിയമം, അവ എത്ര മനോഹരമായവയാണ്. നാല് പഞ്ചവാക്യങ്ങൾ, ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്തൊരു ജാതിയെ നീ വിളിക്കും, നിന്നെ അറിയാത്തൊരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യേശുക്രിസ്തു ഇന്ന് നമുക്ക് സത്യസാക്ഷിയാണ്. നീ അറിയാത്തൊരു ജാതിയെ നീ വിളിക്കുമെന്ന്. അന്ന് യെശയ്യാവിന് നമ്മുടെ ദേശത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. എന്നാൽ അവന്റെ പ്രവചനത്തിൽ നാമും ഉൾപ്പെട്ടിരിക്കുന്നു. ആറാം വാക്യം, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ വഴികളും ദൈവത്തിന്റെ വഴികളും വ്യത്യസ്തമാണ്. ഇന്ന് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുകയല്ല, ദൈവം മനുഷ്യനെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വാക്യത്തിലെ ആഹ്വാനം ശരിയായിട്ടുള്ളതല്ല എന്ന് ചിലർ പറയാറുണ്ട്. മാനുഷികമായ വീക്ഷണത്തിൽ ഇത് ശരിയാണ്. ദൈവത്തിന്റെ പരമമായ ഉദ്ദേശവും തെരഞ്ഞെടുപ്പും കൊണ്ട് മനുഷ്യന്റെ ഉത്തരവാദിത്വം ഇല്ലാതെയാകുന്നില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന ഏതൊരു വ്യക്തിയും തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നാൽ കടന്നു വരുവാനുള്ള ഉത്തരവാദിത്വം താങ്കൾക്കാണുള്ളത്. ഏഴാം വാക്യം, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. താങ്കളുടെ പാപമാണ് താങ്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾ അവങ്കിലേക്ക് തിരിയുവാൻ തയ്യാറായിരിക്കും. താങ്കൾക്ക് യഥാർത്ഥമായി ദാഹമുണ്ടാകുന്നത് അപ്പോഴാണ്. ദൈവം ഇപ്പോൾ പറയുന്നു, എട്ടാം വാക്യം, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ വഴി മനുഷ്യന്റെ വഴിയിൽ നിന്നും ഭിന്നമാണ്. സുവിശേഷമാണ് ദൈവത്തിന്റെ വഴി. അത് മനുഷ്യനിർമ്മിതമായ വഴിയല്ല. യാതൊരു മനുഷ്യനും ഒരിക്കലും ഇത് ആസൂത്രണം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചതെന്ന് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. സുവിശേഷം ദൈവത്താൽ ആസൂത്രണം ചെയ്യപ്പെട്ട മാർഗമാണ്. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. 9-ാം വാക്യത്തിൽ, ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവം വെളിപ്പെടുത്തി തന്നതാണ് സുവിശേഷം. മനുഷ്യന്റെ ബുദ്ധി ഒരിക്കലും വീണ്ടെടുപ്പിന്റെ വഴി പിന്തുടരുന്നില്ല. സുവിശേഷം അറിയിക്കുമ്പോൾ ദൈവവചനത്തിന്റെ തെറ്റിക്കൂടായ്മയും അതിന്റെ വിശ്വസ്തതയും പ്രാധാന്യവും തറപ്പിച്ച് പറയേണ്ടത് ആവശ്യമാണ്. 10-ും 11-ും വാക്യങ്ങളിൽ നാം വായിക്കുന്നു, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത്. വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഈ ഭാഗത്ത് ദൈവവചനത്തിന് ഊന്നൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? സുവിശേഷം നമുക്ക് ദൈവവചനത്തിൽ മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. സുവിശേഷം ദൈവ വെളിപ്പാടാണ്. ദൈവവചനത്തെ ഇവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന മഴ പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് സുവിശേഷം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യൻ ചിന്തിച്ച് തീരുമാനിച്ച ഒന്നല്ല സുവിശേഷം. മനുഷ്യൻ തന്റെ പ്രവർത്തന ഫലമായി ദൈവ വഴി കണ്ടുപിടിക്കുകയല്ല, മറിച്ച് മഴ പോലെ സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൈവ വെളിപ്പാടിനെ അവൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനവും ഒരു വിത്താണ്. മഴയും വിത്തും മനുഷ്യ ഹൃദയത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ഫലം ഉണ്ടായിരിക്കും. 12-ാം വാക്യം നോക്കിക്കാട്ടെ, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മഴ മൂലം ഭൂമി പച്ചപ്പെട്ട് വിരിച്ചിരിക്കുന്നു. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മുഖാന്തരമാകും. സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും സ്തോത്രഗീതം പാടുന്നതായിരിക്കും. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. 13-ാം വാക്യം, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. പാപത്തിൻ്റെ ശാപത്തിൽ നിന്നും ഭൂമി വിടുവിക്കപ്പെടുന്ന സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്തേക്കാണ് ഈ വാക്യം നോക്കുന്നത്. പാപത്തിൻ്റെ ശാപത്തെ മുള്ളും പറക്കാരിയും കൊണ്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്തു മരിച്ചപ്പോൾ അവൻ പാപികളെ വീണ്ടെടുക്കുക മാത്രമായിരുന്നില്ല, പിന്നെയോ പാപത്താൽ ശപിക്കപ്പെട്ടിരുന്ന ഭൂമിയെയും അവൻ വീണ്ടെടുത്തു. സുഹൃത്തെ, തെറ്റിപ്പോയ ഞാനും താങ്കളും എന്നേക്കുമായി നശിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പാപസംബന്ധമായ നമ്മുടെ എല്ലാ കടങ്ങളും ക്രിസ്തു ആ ക്രൂശിൽ കൊടുത്തു തീർത്തു. നമ്മെക്കുറിച്ചുള്ള അവൻ്റെ കരുതൽ എത്ര ആശ്വാസകരമാണ്, ആശ്ചര്യകരമാണ്. അവനിൽ താങ്കളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടോ? അവൻ്റെ വീണ്ടും വരവിൽ താങ്കൾ പ്രത്യാശയോടിരിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം.